പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ചികിത്സയ്ക്ക് ചെന്നിടത്തുണ്ടായ അസാധാരണ സന്തോഷങ്ങൾ. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്തിടത്ത് ശക്തമായ ദൈവസാന്നിധ്യം. വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ ഒരു ആശുപത്രിവാസം പതിവാണ്. ആ നാളുകളിലെ ചികിത്സയുടെ ബലത്തിൽ അടുത്ത 6 മാസം മുന്നോട്ടുള്ള ജീവിതം. അലോപ്പതിയും ആയുർവേദവും രണ്ടും കൂടിയ ഒരു മസാല മിക്സ്. ഒരിക്കൽ അലോപ്പതി ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയപ്പോൾ ആയുർവേദ ചികിത്സയ്ക്കായി ഒരു ആശുപത്രി അന്വേഷിക്കുകയായിരുന്നു. എൻ്റെ സ്വഭാവം വെച്ച് ചാപ്പലും വിശുദ്ധ കുർബാനയും ഒക്കെയുള്ള സ്ഥാപനങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ. ഇത്തവണ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഞാൻ സമീപിക്കുന്ന സ്ഥാപനങ്ങളിൽ പല കാരണങ്ങളാൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഞാൻ ഈശോയോട് വഴക്കിടാൻ തുടങ്ങി. 3 ആശുപത്രികളുടെ പേരുകൾ കയ്യിലുണ്ട്. എവിടെ പോകണം എന്ന് കൺഫ്യൂഷൻ. 2 ക്രൈസ്തവ സ്ഥാപനവും മറ്റൊന്ന് അക്രൈസ്തവ സ്ഥാപനവും. ഏതെങ്കിലും ക്രിസ്ത്യൻ ആശുപത്രിയുടെ പേര് ഈശോ പറയുമെന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മനസ്സിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരുന്നത് അക്രൈസ്തവ സ്ഥാപനത്തിൻ്റെ പേരാണ്. ഈശോ നൽകിയ പ്രേരണയാൽ അവിടെ തന്നെ അഡ്മിഷൻ ബുക്ക് ചെയ്തു. മനസ്സിൽ ഒരുപാട് ആശങ്ക ഉടലെടുത്തു. ഈശോയ്ക്ക് തെറ്റുപറ്റിയോ എന്ന് പോലും ചിന്തിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയൊക്കെ അല്പം ആഗ്രഹിച്ചാൽ പോലും എല്ലാം സെറ്റാക്കുന്നതാണ്. പക്ഷേ ഇത്തവണ എല്ലാം വ്യത്യസ്തം. ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ദിവസങ്ങൾ അടുത്തു. എന്നെ വ്യക്തിപരമായി അടുത്തറിയാവുന്ന ചിലർ എന്നെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു, ആൻ, നീ എങ്ങനെ ഇത്രയും ദിവസം അവിടെ കഴിയും? ഇങ്ങനെ നിരവധി ആകുലതകൾ അവർ പ്രകടിപ്പിച്ചു. എല്ലാം യാഥാർത്ഥ്യമാണ് താനും. ശാരീരികാവസ്ഥയുടെ പരിമിതികളും വേദനകളും മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ മാനസികമായും ഞാൻ തളർന്നു പോകുമോ ഈശോ ഇല്ലാതെ എന്നൊരു ഭയം എന്നിൽ ഉടലെടുത്തു. എങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അഡ്മിറ്റായി. എന്നെ കൊണ്ടുചെന്നാക്കിയ സഹോദരി മടങ്ങുമ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, നിനക്ക് എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും പാതിരാത്രിയാണെങ്കിലും വിളിക്കണം, ഞാൻ കാറുമായി വന്ന് കൊണ്ടുപോയിക്കോളാം. വേറെ എവിടെയെങ്കിലും ഈശോ ഉള്ളിടത്ത് ചികിത്സ പൂർത്തീകരിക്കാം, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്തവണ ഞാനും ഈശോയും ഇവിടെയാണ്, ധൈര്യമായി മടങ്ങിക്കോളൂ. വിശ്വാസം പൂർണ്ണത പ്രാപിക്കാത്ത, ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴമായ ബോധ്യമില്ലാത്ത എന്നെപ്പോലുള്ള ക്രിസ്ത്യാനികൾക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പക്ഷേ മനസ്സിൽ അസ്വസ്ഥത തോന്നിയേക്കാവുന്ന ഒരു അന്തരീക്ഷം. നിറയെ വിഗ്രഹങ്ങൾ. എൻ്റെ മുറിയിൽ കയറി ഈശോയുടെ കുരിശുരൂപം നെഞ്ചിൽ ചേർത്ത് ഞാൻ പതിയെ കട്ടിലിൽ കിടന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈശോയുടെ അതിശക്തമായ സാന്നിധ്യം മുറിയിൽ നിറയുകയാണ്. കിടന്ന് ഞാൻ മുറിയിൽ എഴുന്നേറ്റ് നിന്ന് ഭാഷാവരത്തിൽ ഉറക്കെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഈശോയുടെ അതിതീവ്ര സ്നേഹം എന്നെ പൊതിഞ്ഞു. അസാധാരണമായ ഒരു ദൈവസ്നേഹാനുഭവം എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരായി നിലയ്ക്കാതെ ഒഴുകി. ആ രാത്രിയിൽ എനിക്കുണ്ടായ അനുഭവം പോലെ അതിലും ശക്തമായ ഒരു ദൈവസാന്നിധ്യം എനിക്ക് മുൻപ് ഒരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുവരെയുള്ള എൻ്റെ ചിന്തകൾക്കും ബോധ്യങ്ങൾക്കും അപ്പുറമാണ് ഈശോയുടെ ശക്തിയും സാന്നിധ്യവും എന്ന് ഞാൻ മനസ്സിലാക്കി. ഈശോ എന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെ അല്ല എന്ന് ആ രാത്രിയിൽ ഈശോ എന്നെ ബോധ്യപ്പെടുത്തി. ഈശോയുടെ തിരുസ്വരൂപമുള്ളിടത്തോ അവിടുത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലങ്ങളിലോ ദിവ്യകാരുണ്യത്തിലോ മാത്രമേ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകൂ എന്നൊരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയാണ് അവിടുന്ന് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. കാരണം ദൈവഹിതം എന്നത് ബുദ്ധിക്ക് അതീതമാണ്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട് 20:24. തൊട്ടടുത്ത ദിവസം രാവിലെ ചികിത്സ ആരംഭിക്കുകയാണ്. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ് റൂമിലേക്ക് പോയി. എനിക്ക് ചുറ്റും മൂന്ന് പേർ വന്നു നിന്ന് അവരുടെ പ്രാർത്ഥനകൾ ആരംഭിച്ചു. മനസ്സിൽ വീണ്ടും അവിശ്വാസത്തിൻ്റെ ഭയം നിഴലിച്ചു. ഈ പ്രാർത്ഥന ഈശോയ്ക്ക് വിഷമമുണ്ടാക്കുമോ? പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞാലോ? എന്നെല്ലാം തിരമാല പോലെ ചിന്തകൾ ഉയർന്നു. എങ്കിലും മനസ്സിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നിശബ്ദത പാലിക്കാൻ ഈശോ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഒന്നും തടസ്സപ്പെടുത്തിയില്ല. അവർ ചികിത്സ ആരംഭിച്ചു. ഒരു മണിക്കൂർ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. അന്നത്തെ സെഷൻ കഴിഞ്ഞു. എഴുന്നേറ്റിരുന്നപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയുന്നത് അവരോട് സംസാരിക്കുക. എന്നെ ചികിത്സിക്കുന്ന നേഴ്സുമാരിൽ ഒരാളെ നോക്കി ഈശോ ഇങ്ങനെ പറയാൻ ആവശ്യപ്പെട്ടു, എന്ത് ഭക്ഷണവും അസാധാരണമായ രുചിയിൽ ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ അതിൽ സന്തോഷിക്കുന്നു. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച നിന്റെ സഹന ജീവിതം എൻ്റെ കൺമുൻപിൽ ഉണ്ട്. ഇത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും അവരുടെ കണ്ണുകൾ പെരുമഴ പോൽ കണ്ണുനീർ പൊഴിച്ചു. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് ഈശോ ഇങ്ങനെ പറഞ്ഞു, നിന്റെ അച്ഛനെക്കുറിച്ചുള്ള വേദന എനിക്കറിയാം. മൂന്നാമത്തെ വ്യക്തിയോട് ഈശോ പറഞ്ഞു, നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്ന ഒരു സഹോദരിയോട് നീ പൂർണ്ണമായും ക്ഷമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ മുറി ഈശോയുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് തണുത്തുറഞ്ഞു. ഞങ്ങൾ നാലു പേരും നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണുനീർ അടക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. കാരണം എൻ്റെ ഈശോ ആ മുറിക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ശരീരം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. തങ്ങൾ ആദ്യമായി കാണുന്ന ഒരു രോഗിയിലൂടെ അവർക്ക് അത്ര പരിചയമില്ലാത്ത ഒരു ദൈവം സ്നേഹത്തോടെ സംസാരിക്കുന്നതും അവരുടെ വേദനകളെ അറിയുന്നതും അവരെ ഈശോയുടെ സ്നേഹത്തിലേക്ക് നയിക്കാൻ തുടങ്ങി. 10 ദിവസത്തോളം ഞാൻ അവിടെ ചികിത്സയിലുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വീതം. ചികിത്സാ സമയം മുഴുവൻ ഈശോയെക്കുറിച്ച് വാ തോരാതെ അവരോട് പറയാൻ അവിടുന്ന് എന്നോട് കരുണ കാണിച്ചു. ഈശോയെക്കുറിച്ച് കേട്ടതുകൊണ്ട് അവർ പോയി മറ്റുള്ള ജീവനക്കാരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ 4 പേർ കൂടി ഈശോയെ അറിഞ്ഞു. ഒടുവിൽ ഡിസ്ചാർജ് ദിനം ആയപ്പോൾ എനിക്കും ഈശോയ്ക്കും അവിടെയുള്ളവർക്കും തീരാ സങ്കടം. ഹൃദയം പറിച്ചെടുക്കുന്ന വേദന. എല്ലാവരെയും ചേർത്ത് ഫോട്ടോസ് എടുത്തു. എല്ലാവർക്കും കെട്ടിപ്പിടിച്ച ഉമ്മകൾ. അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് ഈശോയെ അറിയാത്ത 7 പേർക്ക് എൻ്റെ ചങ്കിടിപ്പ് നസ്രായനെ പരിചയപ്പെടുത്തി. എന്നെ കൊണ്ടുപോകാൻ വന്ന സഹോദരിയോട് മലയാളം ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. അവർക്ക് വിതരണം ചെയ്തു. ഏത് സങ്കടത്തിലും ആശ്വാസം ബൈബിളിൽ ഉണ്ടെന്ന് അവരോട് പറയുമ്പോൾ അവർക്ക് അതിൽ സംശയം തോന്നാത്ത വിധം ഈശോ അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിരുന്നു. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. എഫേസോസ് 3:17-19.